സ്റ്റെല്ല ബെന്നി എഴുതുന്നു. ഒരു നുള്ളു സ്നേഹം തരുമോ. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ കൂട്ടത്തിൽ ഏറെ തലയെടുപ്പോടെ മുന്നിട്ട് നിന്നിരുന്ന ഒരു ഗാനത്തിൻ്റെ ആദ്യ വരികളാണ് ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്രം എന്നെ തൊടുമോ എന്നുള്ളത്. ഒരു നുള്ളു സ്നേഹത്തിന് വേണ്ടിയും സ്നേഹത്തിൽ കുതിർന്ന ഒരു തൂവൽ സ്പർശത്തിന് വേണ്ടിയുമുള്ള മനുഷ്യഹൃദയത്തിൻ്റെ തീവ്രമായ ദാഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഗാനത്തിൻ്റെ വരികളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുക. എല്ലാവരും ഉണ്ടായിരിക്കെ ആരും ഇല്ലാത്തവനെ പോലെ, അല്ലെങ്കിൽ ആരും ഇല്ലാത്തവളെ പോലെ ജീവിക്കേണ്ടി വരിക. എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ, അല്ലെങ്കിൽ ഇല്ലാത്തവളെ പോലെ ജീവിക്കേണ്ടി വരിക എന്നത് ജീവിതത്തിൽ കനത്ത മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ. എന്നാൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹജീവികൾക്ക് നേരെ നാം ഹൃദയപൂർവം വച്ചു നീട്ടുന്ന ഒരു നുള്ളു സ്നേഹത്തിന്, അല്ലെങ്കിൽ സാന്ത്വനത്തിൻ്റെ ഒരു തൂവൽ സ്പർശനത്തിന് ചുട്ടുപൊള്ളുന്ന വലിയ മരുഭൂ അനുഭവത്തിൻ്റെ തീവ്രതയിൽ സൗഖ്യത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും വലിയ നീരൊഴുക്കുകൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു: സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ടുമിരിക്കുന്നു. റോമ 8:19. ഒരു ഭാര്യ പറഞ്ഞ സംഭവം. ആ ഭാര്യയും ഭർത്താവും പുതുതായി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നവരല്ല. രണ്ടുപേരും നവീകരണ ധ്യാനമൊക്കെ കൂടി ഒരുക്കത്തോടുകൂടി കുടുംബജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവർ. രണ്ടുപേരും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവർ. രണ്ടുപേരും കർഷക കുടുംബങ്ങളിൽ നിന്നും ഉള്ളവർ, എങ്കിലും അഭ്യസ്തവിദ്യർ. ഇപ്പോഴും രണ്ടുപേരും കർഷക പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവർ. അവർക്ക് കുട്ടികളില്ല. ഭാര്യ മീന തൻ്റെ ദുഃഖം പങ്കുവച്ചു: ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊരിഞ്ഞ സ്നേഹം അങ്ങോട്ടുമിങ്ങോട്ടുമുണ്ട്. മോശമില്ലാത്ത പ്രാർത്ഥനാ ജീവിതവുമുണ്ട്. പക്ഷേ ഫലത്തിൽ വരുമ്പോൾ രണ്ടുപേർക്കും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, പ്രതീക്ഷിച്ചിട്ടും കിട്ടാതെ പോയ സ്നേഹത്തെക്കുറിച്ചും പരിഗണനയെക്കുറിച്ചുമുള്ള പരിഭവങ്ങളും പരാതി പറച്ചിലുമൊക്കെയാണ്. ചിലപ്പോഴൊക്കെ വലിയ തമ്മിത്തല്ലിൽ വരെ എത്തിച്ചേരുന്നു. പലപ്പോഴും ആ തമ്മിത്തല്ലലിൻ്റെ മുറിവുണങ്ങാൻ തന്നെ നീണ്ട ഒരു കാലഘട്ടം വേണ്ടിവരുന്നു. ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജോളിച്ചായൻ ഒത്തിരി നല്ലവനാ. പക്ഷേ ഉള്ളിലുള്ള സ്നേഹം വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ അങ്ങേർക്കറിയത്തില്ല. ഞാനതേക്കുറിച്ച് പരിഭവവും ചെറിയ തോതിൽ പരാതിയും പറഞ്ഞാൽ അങ്ങേര് പണ്ടുകാലത്ത് പഠിച്ചുവെച്ച പുസ്തകത്തിൽ വായിച്ച തത്വങ്ങളും പ്രമാണങ്ങളും മുഴുവൻ വിളമ്പും. അങ്ങനെ എൻ്റെ പരാതി അസ്ഥാനത്താണെന്ന് സമർത്ഥിക്കും. ഫിലോസഫിയും തത്വവും പറഞ്ഞാൽ കിട്ടാതെ പോയ സ്നേഹത്തിന് പകരമാകുമോ ചേച്ചി? പിന്നെ അങ്ങോട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകും, തമ്മിലടിയാകും. അവസാനം അദ്ദേഹം എന്നോട് ചോദിക്കും: എൻ്റെ മീനെ, എന്താ നിന്റെ പ്രശ്നം? നിനക്കിവിടെ എന്തിൻ്റെ കുറവാ? ചിന്തിച്ചു നോക്ക്. എൻ്റെ യഥാർത്ഥ പ്രശ്നം ഒരു നുള്ള സ്നേഹത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണെന്ന് എത്ര പറഞ്ഞാലും അങ്ങേർക്ക് തിരിയില്ല ചേച്ചി. ഞങ്ങളിങ്ങനെ തമ്മിലടിച്ചു തന്നെ ജന്മം തീർക്കുമെന്നാ തോന്നുന്നത്. മീന പറഞ്ഞു നിർത്തി. ഞാനും നിസ്സഹായതയോടെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഈശോയോട് ഇപ്രകാരം ചോദിച്ചു: എൻ്റെ ഈശോയെ, ഞാൻ എന്തു ചെയ്യും? ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഭാര്യയ്ക്ക് നൽകേണ്ട ഒരു നുള്ളു സ്നേഹത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണെന്ന് ഇവളുടെ ജോളിച്ചായനോട് ഞാൻ എന്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? മറ്റൊരു ഭാര്യ പറഞ്ഞ കഥ. ഇതും കാർഷിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ദമ്പതികൾ. ഷേർലിയും ജോണിക്കുട്ടിയും രാവിലെ 4 മണിക്ക് ഉണരണം. അപ്പനും അമ്മയും അനിയന്മാരും അനിയത്തിമാരും എല്ലാമുള്ള ഒരു വലിയ കുടുംബം. രാവിലെ ഞാനും ചേട്ടായിയും ഒരുമിച്ച് ചേർന്ന് ഒരു ജപമാല ചൊല്ലും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ ചേട്ടായിയുടെ തലയിലാണ്. ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാലേ കുടുംബത്തെ ഒരു നിലയിൽ എത്തിക്കാനാവൂ. ചേട്ടായി രാവിലെ തന്നെ പറമ്പിലെ പണികൾക്കായി ഇറങ്ങും, ഞാൻ അടുക്കളയിലേക്കും തിരിയും. വലിയൊരു കുടുംബത്തിന് വേണ്ടത് വെച്ച് വിളമ്പണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പനും അമ്മയ്ക്കും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഞാൻ പലപ്പോഴും വല്ലാതെ മടുത്തു പോകാറുണ്ട്. വീട്ടിലുള്ള എല്ലാവരുടെയും തുണികൾ അലക്കണം, അടിച്ചു വാരണം, 100 കൂട്ടം പണികൾ. പക്ഷേ എനിക്കൊരു പരാതിയും തോന്നാറില്ല. കാരണം ചേട്ടായിക്ക് എന്നോട് നല്ല സ്നേഹവും കരുതലുമാണ്. ഞാൻ മടുത്തു എന്ന് തോന്നുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുവെട്ടിച്ച് എൻ്റെ അടുത്ത് വരും. എന്നോട് ഒത്തിരി സ്നേഹത്തോടുകൂടി ചോദിക്കും, മോളെ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, എനിക്കത് നന്നായി മനസ്സിലാകുന്നുണ്ട്, ഞാൻ സഹായിക്കണം, മടിക്കാതെ പറഞ്ഞോളൂ. ഞാൻ അല്പം കെറിവ് ഭാവിച്ച് മുഖം കറുപ്പിച്ച് നിന്നുകൊണ്ട് പറയും, വേണ്ട വേണ്ട. എന്നിട്ട് വേണം അപ്പൻ്റെയും അമ്മയുടെയും വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാൻ. അവനൊരു പെങ്കോന്തനാണ്, പെമ്പ്രനോത്തിയുടെ പുറകെ നിന്ന് മാറുകയില്ല എന്നൊക്കെ. ചേട്ടായി ചേട്ടായിയുടെ പറമ്പിലെ പണി ചെയ്താൽ മതി, ഞാൻ ഇവിടുത്തെയും. ഈ വീട്ടിൽ ഇതേ നടക്കൂ. അപ്പോൾ ചേട്ടായി എന്നെ ചങ്കോട് ചേർത്ത് നിർത്തിയിട്ട് ഇപ്രകാരം പറയും, പോട്ടടി, കാർന്നോന്മാരുള്ള വീടല്ലേ, ഇവിടെ നമുക്കൊത്തിരി പരിമിതികളുണ്ട്, പക്ഷേ അതെല്ലാം പിന്നീട് വലിയ നന്മയ്ക്കായി ദൈവം മാറ്റും. സത്യം പറയട്ടെ ചേച്ചി, അതോടുകൂടി എൻ്റെ സർവ്വ പരാതികളും പമ്പ കിടക്കും. പിന്നെ അങ്ങോട്ട് ഒരു JCB കരുത്താണെനിക്ക്, സർവ്വ പണികളും നാലിരട്ടി ശക്തിയോടെ ചെയ്തു തീർക്കും. കുടുംബത്തിൽ ഓരോരുത്തർക്കും വേണ്ടതെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തോടെ ചെയ്തു കൊടുക്കും. ഒത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും സന്തോഷം തിരതല്ലുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നു. ചേച്ചി കേൾക്കണേ, എൻ്റെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ പാത്തും പതുങ്ങിയും എനിക്ക് നൽകുന്ന ആ ഒരു നുള്ള സ്നേഹത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. ആ ഒരു നുള്ള സ്നേഹമാണ് ഞങ്ങളുടെ കുടുംബത്തെ പല പ്രശ്നങ്ങളുടെയും പരാധീനതകളുടെയും നടുവിൽ സന്തുഷ്ട കുടുംബമാക്കി നിലനിർത്തുന്നത്. പല ഭർത്താക്കന്മാർക്കും ഇക്കാര്യം തീരെ അറിയത്തില്ല ചേച്ചി. ഇനി ഷേർലി സംസാരിക്കട്ടെ. ഇനി അങ്ങോട്ട് ഷേർലി സംസാരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ നിസ്സാരമായൊരു ആഗ്രഹം പോലും കണ്ടില്ലെന്ന് ഗൗനിക്കാൻ എന്നെക്കൊണ്ടാവില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ മേൽ അനുസരണവും വിധേയത്വവും ഒരിക്കലെങ്കിലും അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ ഭർത്താവ്, നീ ഭാര്യ, ഞാൻ കൽപ്പിക്കും, നീ അനുസരിച്ചു കൊള്ളണം എന്നൊരു പിടിവാശി അദ്ദേഹത്തിന് തീരെയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റേതിൽ നിന്നും തികച്ചും ഭിന്നാഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ ഒരിക്കലും അതിനോട് എതിരിടാനോ മത്സരിക്കാനോ പോകാറില്ല. ഞാൻ പൂർണ്ണമായും അദ്ദേഹം പറയുന്നത് അനുസരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് വിധേയപ്പെടുന്നത് ഒരടിമത്തമായോ സ്ത്രീ പാരതന്ത്ര്യമായോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് തന്നെയാണ് യഥാർത്ഥ ശരിയെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ അടികൂടാൻ പോകാറില്ല. മാറിയിരുന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മുൻപിൽ വിധേയപ്പെടുന്നത് ഏത് ഭാര്യയ്ക്കും ആനന്ദകരമായ ഒരനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ മറ്റുള്ളവരോട് പറയാറുള്ള ഒരു വാക്കുണ്ട്, ചേട്ടായിയോട് ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനം പറയാം എന്ന്. സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. പരസ്പരം വിധേയപ്പെടുന്ന ഭാര്യാഭർത്തൃബന്ധത്തിൽ അങ്ങനെയാണ് വേണ്ടതെന്ന് കർത്താവിൻ്റെ സ്വരം എൻ്റെ കാതുകളിൽ പറയുന്നത് കൊണ്ടാണ്. അതൊരിക്കലും ഒരു സ്ത്രീ പാരതന്ത്ര്യമായി സങ്കല്പിക്കാനേ എനിക്ക് കഴിയുന്നില്ല. ഭാര്യ ഭർത്താവിന് എല്ലാ കാര്യത്തിലും വിധേയയായിരിക്കണമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കർത്താവ് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് വിധേയപ്പെടാതിരിക്കാൻ സുബോധമുള്ള ഏത് ഭാര്യയ്ക്കാണ് കഴിയുക? ഇനി ഞാനൊന്ന് കുറിച്ചു കൊള്ളട്ടെ. എഫേസോസ് 5:22 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എഫേസോസ് 5:22. എന്നാൽ ഭർത്താക്കന്മാരോട് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം എന്നാണ്. എഫേസോസ് 5:25. 28 പറയുന്നു, ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം. രണ്ട് കൽപ്പനകളാണ് ദൈവാത്മാവ് ദമ്പതികൾക്ക് നൽകുന്നത്, ബഹുമാനിക്കുക, ആദരിക്കുക, വിധേയപ്പെട്ടിരിക്കുക എന്ന് ഭാര്യമാരോട് കൽപ്പിക്കുമ്പോൾ സ്വന്തം ശരീരത്തെ എന്നതുപോലെ ഭാര്യയെ സ്നേഹിക്കുക എന്നാണ് ഭർത്താക്കന്മാരോട് കൽപ്പിക്കുന്നത്. ഈ രണ്ട് കൽപ്പനകളും അഭേദ്യമാവിധം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. എന്നിരുന്നാലും പുരുഷന്മാരോടാണ് ആദ്യം കൽപ്പിക്കേണ്ടിയിരുന്നത് എന്ന് ഒരു സ്ത്രീയായ എനിക്ക് തോന്നുന്നു. കാരണം തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന, പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാനും ബഹുമാനിക്കാതിരിക്കാനും ആദരിക്കാതിരിക്കാനും സാധാരണഗതിയിൽ സുബോധമുള്ള ഒരു സ്ത്രീക്കും കഴിയുകയില്ല എന്നാണ് സ്ത്രീഹൃദയമുള്ള സ്ത്രീ മാത്രമായ എൻ്റെ അഭിപ്രായവും അനുഭവവും. സ്വന്തം ഭാര്യയെ വരച്ച വരയിൽ നിർത്തുവാൻ നിങ്ങൾ അവളുടെ സ്ത്രീത്വത്തെ ആദരിക്കുകയും അവളെ സ്വന്തമായി കരുതി സ്നേഹിക്കുകയും ചെയ്താൽ മാത്രം മതി. സ്ത്രീ സ്നേഹം അഭിലഷിക്കുമ്പോൾ പുരുഷൻ അനുസരണവും വിധേയത്വവും ആദരവും അഭിലഷിക്കുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പൂർണതയിലേക്ക് അവളെ കൈപിടിച്ചുയർത്താൻ നിങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവതലം അവൾക്ക് അനിവാര്യമാണ്. അവൾ ഒരു പക്ഷേ പലവട്ടം നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധതയുള്ളവളായിരിക്കും. പക്ഷേ ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തലത്തിലേക്ക് അവളെ നയിക്കുവാൻ നിങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം അവൾക്ക് ഏറെ അനിവാര്യമായ ഒരു സംഗതിയാണ്. ആ സ്നേഹം നിഷേധിക്കപ്പെടുന്നിടത്തോളം കാലം അവൾ ഈ ഭൂമിയിൽ ഒരു പ്രശ്നക്കാരിയാണ്. നിങ്ങൾ പ്രശ്നക്കാരികളായി കണക്കുകൂട്ടി പുറം തള്ളി മാറ്റി നിർത്തിയിരിക്കുന്ന പല ഭാര്യമാരുടെയും ധിക്കാര സ്വഭാവത്തിന് പിന്നിൽ നിങ്ങളിൽ നിന്നും ലഭിക്കാതെ പോയതും നിങ്ങൾ കൊടുക്കുവാൻ കൽപ്പിക്കപ്പെട്ടതുമായ ആ ഒരു നുള്ള സ്നേഹത്തിൻ്റെ ഉത്തിരിപ്പ് കടമുണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഭൂമിക്ക് അസഹ്യമായ നാല് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യം സ്നേഹിക്കപ്പെടാത്ത ഭാര്യയാണ്. സുഭാഷിതങ്ങൾ 30:23. അത് ഭൂമിക്ക് അത്രമേൽ അസഹ്യമായ കാര്യമാണ് എന്ന് തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഭാര്യ ഭർത്താവിന് വിധേയയായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും തികച്ചും സ്വീകാര്യവും നീതിയുക്തവുമായ കാര്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയും സർവാത്മന വിധേയപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഭാര്യമാർക്ക് ഇതുപോലെ തന്നെയോ അതിലധികമോ സുപ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അത് ഭാര്യയെ സ്നേഹിക്കാനും അവളുടെ സ്ത്രീത്വത്തെ ആദരിക്കാനും തയ്യാറല്ലാത്തവർ മുൻപറഞ്ഞ വിധേയത്വം സ്ത്രീയിൽ നിന്നും ആവശ്യപ്പെടാതിരിക്കട്ടെ എന്നതാണത്. അങ്ങനെയുള്ളവർ വിവാഹിതരാകാതിരിക്കട്ടെ എന്നാണ് ഭാര്യമാരായ ഞങ്ങളുടെ ഏകകണ്ഠമായ അഭിപ്രായം. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ അത്രമേൽ പരസ്പര പൂരകമായി നിലകൊള്ളേണ്ടതായ ഒന്നാണ് ഭാര്യയോടുള്ള സ്നേഹവും ഭർത്താവിനോടുള്ള ആദരപൂർണമായ വിധേയത്വവും. ഏതെങ്കിലും ഒരു വശം തന്നെയേ ഉള്ളുവെങ്കിൽ ആ നാണയം അതിൽ തന്നെ അപൂർണവും അസാധുവുമാണ്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നമ്മെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 16:13 എന്ന തിരുവചനം നമ്മുടെ സഭാ പഠനങ്ങളിലും സഭാത്മക ജീവിതത്തിലും കുടുംബജീവിതത്തിലും യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ സമയം ഭാര്യയും അമ്മയും ദൈവജനത്തിന്റെ മധ്യസ്ഥയും അഭിഭാഷകയുമായ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയാ.